അള്ളാഹുവിനും നേർച്ചയാക്കിയിരുന്നു, അള്ളാഹു അല്ലാത്തവർക്കും നേർച്ചയാക്കിയിരുന്നു. അപ്പൊ നേർച്ച എന്നത് മുശ്രിക്കുകൾ പണ്ടേ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഉലുഹിയത്തിന് ബലിയറക്കുക എന്ന് പറയുന്നത് ഈദുൽ അദ്ഹ പുണ്യമുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ പോലും സ്വന്തമായോ അല്ലെങ്കിൽ ഒന്നിന്റെ ഒരു വിഹിതമോ ഉലുഹിയത്തറക്കാത്ത മനുഷ്യന്മാർ ജാറത്തിലെ നേർച്ചക്ക് സ്വന്തമായി ഒരു പോത്തിനെ നേർച്ചയാക്കും. കാരണം എന്താ? ഉലുഹിയത്തറത്താൻ കിട്ടുന്നതിനേക്കാൾ വലിയ പുണ്യം ഈ നേർച്ചക്ക് കൊടുത്താൽ കിട്ടും എന്നത്. കാരണം എന്താ? നമ്മളെ കാര്യമൊക്കെ ആരേറ്റെടുക്കും? ഒരു പോത്തിനെ നേർച്ചയാക്കിയാൽ ആരേറ്റെടുക്കും? എന്റെ കാര്യമൊക്കെ ഈ ജാറത്ത് കിടക്കുന്ന ശേഷം ഏറ്റെടുക്കും. അപ്പൊ പിന്നെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്താനുള്ള വഴി എന്താ? അതാണ് നമ്മുടെ നാട്ടിൽ പണ്ടേ നേർച്ചക്കോഴികൾ അല്ലെ തങ്ങന്മാർക്ക്. ഇപ്പൊ അത് കുറവാ. പണ്ടൊക്കെ വലിയ വലിയ പൂവക്കോഴി ഉണ്ടാവില്ല, അറക്കൂല. അത് നേർച്ചക്കോഴിയാന്നാ പറയാം. ഏതെങ്കിലും ജാത്രയ്ക്കുള്ളതാവും നേർച്ചക്കോഴി, നേർച്ചപ്പൂറ്റൻ, നേർച്ചപ്പോത്ത്, നേർച്ചാട്. നേർച്ചാടിപ്പോഴുണ്ട്. മറ്റേ മംഗലാപുരം ഉള്ളാള് സയ്യിദ് മദനിന്റെ ദർഗ കണ്ടിട്ടോ? ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട്. ഉള്ളാൾ മദനിന്റെ ദർഗ, അവിടത്തേക്ക് ആടിന് നേർച്ചയാക്കും. ആളുകളുടെ വിശ്വാസം ഇന്ത്യന്റെ ഏത് ഭാഗത്തു നിന്നും ഉള്ളാൾ ദർഗയിലേക്ക് ആടിനെ നേർച്ചയാക്കി അതിനടയാളമായി കഴുത്തിൽ ഒരു നേർച്ച സഞ്ചിയും തൂക്കി വിട്ടാൽ ആരും വഴി കാണിക്കാതെ ആട് ഉള്ളാൾ ദർഗയിൽ എത്തും എന്നാണ് അങ്ങനെ വിശ്വാസം. അവിടെ അങ്ങനെ മൂത്ത് മൂത്ത് പൂച്ചനായി ഊര ഒക്കെ ഒടിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന വലിയ ആടനെ കാണാം. നേരെ നടക്കാനില്ല, ഊരൊക്കെ ഒടിഞ്ഞിട്ടുണ്ടാവും, ബലൊക്കെ പോയി. ആചാരി ആടനെ കാണാണ് പോയത്. മുമ്പ് മനോരമയിൽ ഒരു ഫീച്ചർ വന്നിരുന്നു, മലയാള മനോരമയിൽ ഈ ദർഗയിലേക്ക് നേർച്ചയാക്കിയ ആടുകൾ ചരിത്രം പറയും. അങ്ങനെ ഇങ്ങനെ നേർച്ചയാക്കിയിട്ട് പല സ്ഥലത്തുനിന്നും ആട് അവിടെ എത്തിയ കഥ സ്ഥിരീകരിക്കുന്നു. ആരും വഴി കാണിക്കാതെ കടയിൽ കയറി പച്ചക്കറിയോ ഫ്രൂട്ട്സോ തിന്നാൽ ഓറ് ഓറ് തിന്നോട്ടെ എന്നറിയാം. ബഹുമാനപ്പെട്ട ആടാ, അതുകൊണ്ട് ആടിനെ തടയില്ല. തടഞ്ഞാൽ എന്ത് ചെയ്യും? ഗുരുതൊക്കെ കിട്ടും. അപ്പോ കിലോ 150-200 രൂപ വിലയുള്ള ആപ്പിളൊക്കെ എടുത്ത് കടിച്ചാൽ തടയില. കണ്ടെന്താ നേർച്ചക്കുള്ള ആടാ. അപ്പൊ അന്നൊന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ച അതിൽപ്പെട്ടതാണ്, ശിർക്കിൽപ്പെട്ടതാണ് എന്ന് പറയാൻ കാരണം നേർച്ച ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹുക്ക് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കിയാൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള ശിർക്ക ഇബാദത്തായി, അപ്പത് ശിർക്കായി. അങ്ങനെ ഒരുത്തം നേർച്ചയാക്കിയാൽ ഇപ്പറഞ്ഞതനുസരിച്ച് അവൻ എന്തായി? നഖള ഇസ്ലാമോ? അവന്റെ ഇസ്ലാം പൊളിഞ്ഞു. ഇസ്ലാം എന്ന് പുറത്തുപോയി. അപ്പൊ പുറത്തു പോകാൻ ചെറിയ പണി മതി. കമൻ യസ്ബഹു ലിൽ ജിന്നി ഔ ലിൽ ഖബ്രി. കമൻ കാണന പോലെ, കമൻ ഒരുത്തനെ പോലെ. കമൻ യസ്ബഹു ദബഹ യസ്ബഹു അർക്കുന്നു. കമൻ യസ്ബഹു അർക്കുന്ന ഒരാളെ പോലെ. ആർക്ക് വേണ്ടി? ലിൽ ജിന്നി, ജിന്ന്. ജിന്നെന്നെ, ജിന്നെന്നുള്ളത് ഏകവചനല്ല, ബഹുവചനാണ്. ജിന്നുകൾ, വെറും ജിന്നാൽ ജിന്നുകൾ. ഒരു ജിന്ന എന്താ പറയാ? ജിന്നിയുൻ. ഒരു ജിന്ന്, ജിന്ന് എന്ന ജിന്ന് വർഗം. മനുഷ്യൻ തന്നമായി, മനുഷ്യൻ തന്ന വാക്ക് ഒരാൾക്കും പറയാം, കൂടുതലാക്കും പറയാം. പക്ഷെ ഇവിടെ ജിന്ന് തന്നാൽ ജിന്നുകൾ എന്നർത്ഥം. ലിൽ ജിന്നി, ജിന്നുകൾക്ക് വേണ്ടി ഒരാൾ നേർച്ചയാക്കുക. ഇതും ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തെത്തിയാൽ ആ പ്രദേശത്തുള്ള അറിയപ്പെട്ട ജിന്നിന് വേണ്ടി നേർച്ചയാക്കുക. എന്തിന്? ഉപദ്രവമില്ലാതാക്കാൻ. അതുപോലെ തന്നെ ഷെയ്ത്താൻ ആരാധിച്ച ആളുകൾ ഷെയ്ത്താന് വേണ്ടി നേർച്ചയാക്കുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഇതില്ലേ, എന്താണ് കുട്ടിച്ചാത്തൻ സേവ അല്ലേ? കുട്ടിച്ചാത്തൻ സേവ, അതിന് വേണ്ടിയുള്ള നേർച്ചകളുണ്ട്. പിന്നെ ചാത്തന് വേണ്ടി മാത്രം പ്രത്യേക അമ്പലങ്ങളുണ്ട്. എന്തായാലും എന്റെ പേര് എഴുതിച്ചു കാണാം. ചാത്തൻ സേവ മടണ്ട്. അപ്പൊ ചാത്തനെ ശൈത്താനെ പൂജിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി നേർച്ചയാക്കുക. ഇനിയും ഒരു മുസ്ലിം ജിന്നനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജിന്നിനെ നേർച്ചയാക്കി മുശ്രിക്കാൻ. ഔ ലിൽ ഖബ്രി, അല്ലെങ്കിൽ ഖബറിന് വേണ്ടി നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ച ബാപ്പ അല്ലെങ്കിൽ ഉമ്മ, അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു പോത്തിനെ അറക്കാൻ നേർച്ചയാക്കുന്നു. ചെയ്യാൻ പറ്റുമോ? പറ്റില്ലേ? മരിച്ച വാപ്പ അല്ലെങ്കിൽ ഉമ്മ. അപ്പൊ ഞാൻ എന്റെ വാപ്പക്ക് വേണ്ടി, വാപ്പക്ക് കൂലി കിട്ടാൻ ഒരു പോത്തരെ നിറച്ചിയാക്കി അറക്കാൻ പറ്റുമോ? പറ്റും. അതിന്റെ പ്രീതി ബാപ്പന്റെ പ്രീതിക്കല്ല, പ്രീതി കൂലിയായിരുന്ന അള്ളാഹുവിന്റേതാണ്. മകൻ എന്നുള്ള നിലക്ക് എനിക്ക് അങ്ങനെ നേർച്ചയാക്കാം, കൂലി ആർക്ക്? ബാപ്പക്ക്. അർത്ഥന കൂലി എനിക്കും കിട്ടും, ബാപ്പക്കും കിട്ടും, ബാപ്പന്റെ പേരിലാണ്. പക്ഷെ അത് ബാപ്പക്കല്ല നേർച്ച, ബാപ്പന്റെ പ്രീതിക്ക് വേണ്ടിയല്ല. നേരെ മറിച്ച് എന്റെ വാപ്പ ഒരു തങ്ങളായിരിക്കാം, എന്റെ വാപ്പ ഒരു തങ്ങളായി കഴിഞ്ഞു, ഒരു ഔലിയാണ്, വലിയാണ്, വാപ്പ മരിച്ചു. അപ്പൊ ബാപ്പക്ക് വേണ്ടി, ബാപ്പക്ക് വേണ്ടി ഞാനൊരു നേർച്ച, ഒരു പോത്തിനെ. അവിടെ എന്റെ ഉദ്ദേശം മാറി. എന്താണ്? ബാപ്പന്റെ പ്രീതി കിട്ടാൻ, അല്ലെങ്കിൽ ബാപ്പയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് പറയാൻ, അതിനൊരു നേർച്ച. ഇവിടെ ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടിയല്ല, ബാപ്പക്ക് വേണ്ടിയാണ്, ബാപ്പന്റെ തൃപ്തിക്ക് വേണ്ടി. അപ്പൊ അതാർക്കുള്ള നേർച്ചയായി? ബാപ്പകളുടെ നേർച്ചയായി. പിന്നെ ജീലാനിക്കുള്ള കൂടിയ നേർച്ചയാക്കി. അവിടെ എന്തിനാ? എന്താ ഇയാൾ ഉദ്ദേശം? ഈ അർത്ഥ കോഴിന്റെ കൂലി ജീലാനിക്ക് കൊടുക്കട്ടെ എന്നല്ല. പിന്നെന്താണ്? ഈ കോഴിയെ നേർച്ചയാക്കിയത് മൂലം ജീലാനിയുടെ തൃപ്തി എനിക്ക് കിട്ടണം, ജീലാനി എന്നെ രക്ഷപ്പെടുത്തണം, ജീലാനി എനിക്ക് വേണ്ടി ശഫാഅത്ത് നടത്തണം. അപ്പൊ അതെന്താ? ജീലാനിക്കുള്ള നേർച്ചയായി, അറവായി. ഇനി ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഒരു നേർച്ചയുടെ ചോറിനേക്കാൾ അപകടകരമാണ് നേർച്ചയുടെ ഇറച്ചി. ഇപ്പൊ ഈ ഇന്നലെ ഇവിടെ ക്ലാസ്സിൽ മറ്റേ ആരാണ്, സലാഹുദ്ദീന അല്ലെങ്കിൽ ലാത്ത ഉസ്സ മനാത്ത, ഈ അമ്പലങ്ങൾ തകർത്ത കാര്യം പറഞ്ഞു. അപ്പൊ ആ തകർക്കപ്പെട്ട അമ്പലത്തിൽ നിന്ന് പല വസ്തുക്കളും കിട്ടിയത് മുസ്ലിംകൾ എടുത്ത് ഉപയോഗിച്ചു എന്ന് കാണാം. അതിൽ നേർച്ച സാധനം ഉണ്ടാവുമല്ലോ, അതിൽ നേർച്ച സാധനമുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്തി. എന്നാൽ അവിടെ ഈ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അർത്ഥ ഒരു മൃഗം, അതിന്റെ ഇറച്ചി വിചാരിക്കുക, അത് എടുത്തു തന്നാൽ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. അത് ഹറാമായ സാധനം. അപ്പൊ അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടത്. എന്നാ അള്ളാഹുക്ക് വേണ്ടി ഇറക്കണേ എന്താ പറയാ? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയാൽ ജീലാനിക്ക് വേണ്ടി. അപ്പൊ ആർക്ക് വേണ്ടിയ ശബ്ദം? ബിസ്മില്ലാന്നല്ല, പിന്നെന്താണ് ബിസ്മി? ജീലാനി. ജീലാനിക്ക് വേണ്ടി, ജീലാനിയുടെ പേരിൽ. അപ്പൊ അള്ളാഹു അല്ലാത്തവരുടെ പേര് പറയപ്പെട്ടത് അത് പന്നി മാംസത്തിന്റെ കൂട്ടത്തിലാണ്, ശവത്തിന്റെ കൂട്ടത്തിലാണ് ഖുർആൻ എണ്ണിയത്, സൂറത്തുൽ മൈദ മൂന്നാമത്തായത്. അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി കുറച്ച് എന്റെ ഓരോരുത്തർ കൊണ്ട് വായിപ്പിച്ച നമുക്ക് അറിയാം, തിരിഞ്ഞല്ലേ. ആശയം പിടുത്തം കിട്ടില്ലേ? അല്ലാഹു അല്ലാഹുവിൽ ഏതെങ്കിലും ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് പങ്കു ചേർത്താൽ അവനെന്തായി? മുശ്രിക്കായി. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായി പെടുന്നത് എന്താണ്? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക. അതിൽ പെട്ട ഒരു സംഗതിയാണ് എന്ത്? നേർച്ച എന്ന് പറയുന്നത്. അസാനി രണ്ടാമത്തേത്, മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസാഇത യദ്ഊഹും വയസ്അലുഹും അശ്ശഫഅത വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅൻ. മൻ അസാനി ഇസ്നാനി എന്നത്ര ഇസ്നാൻ രണ്ട്, സാനി രണ്ടാമത്തേത്, അസാനി രണ്ടാമത്തെ കാര്യം. മൻ ഒരുത്തൻ, ജഅല എടങ്ങളെ പേപ്പർ കണ്ടാക്കി, ഏയ് നിങ്ങളെ പേപ്പർ കണ്ടാക്കി, അവിടുത്തെ കൈപിടി അതിൽ നോക്ക്, കിട്ടാത്തന്റെ വാക്കാണ് നടത്തിക്കുക, അല്ലാത്ത വഴി നോക്കുക കേട്ടോ. മൻ ഇത് പോരെ പോയിട്ട് വാപ്പക്കും പോകും. നിങ്ങളെ വാപ്പ വാപ്പാരുണ്ടോ? വാപ്പണ്ടോ? ഇവിടെണ്ടോ? ക്ലാസ്സിൽ പോയിട്ട് വാപ്പക്ക് വായിച്ചു കൊടുക്കും. വൈകുന്നേരം പോയിട്ട് ഓതി അർത്ഥം പറഞ്ഞു കൊടുക്കാം. വരൂലേ? ആ ഭയ നിങ്ങളെല്ലാം ശ്രദ്ധിക്കാം. ഇല്ലേ? ഇല്ലെങ്കിൽ കുറെ പുരയിൽ പരിഭാഷ ഉണ്ടാവും. പരിഭാഷ എടുത്തിട്ട് എന്നിട്ട് ഇവിടെ നമ്പർ കൊടുത്തില്ലേ? ആയത്തിന് നമ്പർ അതിലില്ലേ? അല്ലെങ്കിൽ എഴുതിയേക്കണം. എന്നിട്ട് ഖുർആൻ പരിഭാഷ മർദ്ദിച്ചിട്ട് ഈ ആയത്ത് നോക്കി പഠിക്കുക. പുരയിൽ വായിച്ചു ഇതിലിങ്ങനാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലേ? ഇത് ആയതല്ല, ഇത് വാചകമാണ്. മൻ ഒരുവൻ ജാല ആക്കി. ജാലക്ക് പറയേ അർത്ഥമുണ്ട്. ആക്കി ബൈനഹു, ബൈന എന്നാൽ ഇടയിൽ. ബൈനഹു അവന്റെ ഇടയിൽ. ഈ അവനാരാ? ഏതൊരാളും. മൻ ഒരുത്തൻ. ജാല അവനാക്കി. ബൈനഹു അവന്റെ ഇടയിലും. വ ബൈനല്ലാഹി അല്ലാഹുവിന്റെ ഇടയിലും. തന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ആക്കിയവൻ. അതർത്ഥം മൻ ഒരുവൻ ജാല അവനാക്കി. ബൈനഹു അവന്റെ ഇടയിലും. വ ബൈനല്ലാഹി അല്ലാഹുവിന്റെ ഇടയിലും ആക്കി. എന്താക്കി? വസായിത. എന്താ വസായിത്? വാസിത. ഇപ്പൊ ഗൾഫിലൊക്കെ വയസ്സ് പറയില്ല വാസ്ത വാസ്ത. ഓ ഭയങ്കര വാസ്തന്റെ ആളറിയും. എന്താണ് വാസ്ത? മധ്യവർത്തി, ഇടക്കുള്ള ആള്. അതാണ് വാസിത്തത്താണ്. വാസിത്ത് അല്ലെങ്കിൽ വാസിത്ത. വസത്ത് എന്താ? വസത്ത്. വസത്ത് മധ്യം. വാസിത്ത് അല്ലെങ്കിൽ ഇടക്ക് നിൽക്കുന്ന ആള്, ഇടയിൽ നിൽക്കുന്ന ആള്, രണ്ടാളെ ഇടക്ക് നിൽക്കുന്ന ആള്, മധ്യവർത്തി. അതിന്റെ ബഹുവചനാണ് വസായിത്ത്. കൊളോക്കിയലായിട്ട് വേണ്ട വാസ്ത വാസ്തന്ന. വാസ്ത വാസിത്തത്താണ്, ഇടക്കുള്ള ആള്. വാസിത്ത് വാസിത്ത്. മൻ ജാല ബൈനഹുവ ബൈനല്ലാഹി തന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ആക്കിയവൻ. എന്തിനാക്കിയവൻ? വസായിത്ത മധ്യവർത്തികളെ, ഇടയാളന്മാരെ, ഇടക്ക് നിൽക്കുന്ന ആളുകൾ. ഇപ്പൊ രണ്ടാള് തമ്മിൽ പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രണ്ട് കക്ഷിയുടെയും ഇടയിൽ നമ്മൾ ഒരാളെ നിർത്തി. അയാളാരാ? വാസി. അതൊരു വാസിത്തയാണ്, മധ്യവർത്തിയാണ്, ഇടക്കുള്ള ആളാണ്. ഇതുപോലെ അള്ളാഹുവിനും തനിക്കും ഇടയിൽ ഒരു ഇടയാളനെ അല്ലെങ്കിൽ ഇടയാളന്മാരെ നിർത്തുക. എന്തിനാണ് ഈ പണി ചെയ്യുന്നത്? പണ്ടേയുള്ള സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ആളുകൾ പറയും, ഞങ്ങൾ ദുആ ചെയ്യുന്നത് ആരോടാ? അള്ളാഹുവിനോടാണ്. അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല. ഇനി ഇവിടുത്തെ ഒരു ഹിന്ദുവിനോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ഹിന്ദു നിങ്ങൾ ദൈവത്തോടല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇല്ലാതെ പറയുള്ളൂ, ഉണ്ടെന്നറിയില്ല. ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ, ദൈവമല്ലാത്തവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മളെ മുസ്ലിംകളിൽപ്പെട്ട ആളുകൾ തന്നെ വരണത് രണ്ടൊരു പണിയാണ്, രണ്ടൊരു പണിയാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറെ ദൈവമുണ്ട്, കുറെ ദൈവങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ആരും സമ്മതിക്കൂല. അപ്പൊ ഹിന്ദുവിന്റെ വിശ്വാസം എന്താണ്? ഇവിടുത്തെ ഈ 33 കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്ന പരബ്രഹ്മത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയ അവരിലൂടെ എന്ത് ചെയ്യുന്നു? പരബ്രഹ്മത്തിലേക്ക് എത്തുന്നു. അതിനവരെന്ത് ഉദാഹരണം പറയും? ഇപ്പൊ കടല്, കടലിലേക്ക്. കടലുണ്ടാകുന്നത് എങ്ങനെയാ? പുഴകൾ കൂടി ചേർന്നിട്ടാണ്. കുറെ പുഴകൾ ഒഴുകുന്നു. ഈ പുഴകളൊക്കെ പോയി എവിടെ എത്തുന്നു? കടലെത്തുന്നു. പുഴ ഉണ്ടാകുന്നത് എങ്ങനെയാ? കുറെ വലിയ തോടുകൾ കൂടി ചേർന്നിട്ടാണ്. വലിയ തോടുകൾ ഉണ്ടാകുന്നത് ചെറിയ തോടുകൾ കൂടി ചേർന്നിട്ടാണ്. ചെറിയ തോടുകൾ ഉണ്ടാകുന്നത് അരുവികൾ രൂപപ്പെട്ടിട്ടാണ്. അരുവികൾ ഉണ്ടാകുന്നത് ചെറിയ ഉറവകൾ ഉണ്ടായിട്ടാണ്. അപ്പൊ ഉറവകൾ വലുതായി അരുവികളായി, അത് ചെറിയ തോടുകളായി, അത് വലിയ തോടുകളായി, പിന്നെ അത് പുഴയായി. പുഴ വലിയ അല്ലേ? വലിയ ചെറിയ പുഴ, വലിയ പുഴ. അപ്പൊ ചാലിയാറ് വലിയ പുഴ എന്നാ പറയാം.
കാരണം വലുതായി, അത് പോയിട്ട് കടലിലേക്ക് എത്ര പുഴയാണ്, അങ്ങനെ കുറെ പുഴകൾ കൂടി ചേർന്ന് എന്താകുന്നു, കടലാകുന്നു. ഇതുപോലെയാണ് ലോകത്ത് ഒരുപാട് മധ്യവർത്തികളുണ്ട്. ആ മധ്യവർത്തികളിലൂടെ പോയി 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 ഈ ഉറവ കടലിലേക്ക് എത്തുന്നത് പോലെ ഇങ്ങനെ പലതിലൂടെയും കടന്നുപോയി എവിടെ എത്തുന്നു, പരബ്രഹ്മത്തിൽ എത്തുന്നു. അതിനാണ് ഞങ്ങൾ മറ്റുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നത്, കൂട്ടിപ്പിടിക്കുന്നത്. അല്ലാതെ അവരാരും ആരല്ല, സ്വന്തമായ ദൈവങ്ങളല്ല, ദൈവം ഒന്നേ ഉള്ളൂ. ഇപ്പൊ സാധാരണ ഒരു പല ഹിന്ദുക്കളെ സംസാരത്തിൽ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, ദൈവം കാണും, ദൈവം കേൾക്കും, മേലെ ഒരുത്തനുണ്ട്. സാധാരണ ഹിന്ദുക്കളൊക്കെ ഇടപെടുമ്പോ കേൾക്കാം. ഇപ്പോ ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്ന മരിച്ചുപോയ CPM ഒരു കേരള മുഖ്യമന്ത്രി, അയാൾക്കെതിരെ അവസാന കാലത്ത് അഴിമതി ആരോപണം ഉണ്ടായപ്പോ അയാൾ പത്രക്കാരുടെ ചോദ്യത്തിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, മേലെ ഒരുത്തനുണ്ട്. ഇത് കുറെ കാലം മാർക്സ് പാർട്ടിന്റെ നേതാവായി കേരള മുഖ്യമന്ത്രി, രണ്ടു തവണ കേരള മുഖ്യമന്ത്രി, രണ്ടുതവണ തോന്നുന്നു കേരള മുഖ്യമന്ത്രിയായി ആള് പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നു. ഇത് അഴിമതി ആരോപണം വന്നപ്പോ അയാളുമായി ബന്ധപ്പെട്ട് മേലെ ഒരുത്തനുണ്ട്. ഇവിടെ അമ്പലത്തിൽ ഒരാളുണ്ട് നല്ല പറഞ്ഞത്, എന്താണ് മേലെ ഒരുത്തനുണ്ട്. അപ്പ അല്ല മേലെയാണ്, അല്ലെങ്കിൽ അവരും വിശ്വസിക്കുന്ന ദൈവം മേത്തല മുകളിലാണുള്ളത്, അത് ഒരുത്തനേ ഉള്ളൂ എന്നറിയാം. പൈലക്കളുടെ ഇടപാടാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളും അവരും എന്ത് പറയുന്നു, ഞങ്ങൾ ഒരിക്കലും മുസ്ലിക്കുകളല്ല, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല, അള്ളാഹു ഒന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ പിന്നെ ജീലാനിയോട് ബദരീങ്ങളോട് അതുപോലുള്ള ആളുകളോട് ഒക്കെ വിളിച്ചു തേടുന്നത് എന്തിനാണ്, ഇവര് പറഞ്ഞ തോട് അരുവി പുഴ കടലിൽ കടലാകുന്ന അള്ളാഹുവിലേക്ക് എത്താനുള്ള എന്താണ് വസായി മധ്യവർത്തികളാണ്. ഇതിന്റെ മുമ്പ് നമ്മളെ ഇയാള് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അയാൾ പറഞ്ഞൊരു വാദം മുമ്പത്തെ മറ്റേ നാദാപുരം ഖണ്ഡനത്തിൽ, എന്താണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒറ്റ അള്ളാഹുവിലാണ്, ഞങ്ങളും മക്കാ മുശ്രിക്കുകളും ഒരുപോലെയല്ല, മക്കാ മുശ്രിക്കുകൾക്ക് ഒരു വലിയ അമ്മ വേറെ കുറെ ചെറിയ അമ്മ, അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു കുട്ടി ദൈവങ്ങൾ, ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമല്ല, അതുകൊണ്ട് ഞങ്ങളും അവരും ഒരുപോലെയല്ല. മക്കാ മുശ്രിക്ക് അങ്ങനെ വിശ്വാസമുണ്ടോ, വലിയ അമ്മയും പിന്നെ കുറെ ചെറിയ അമ്മയും ഇല്ല, എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ആരാ, അള്ളാഹു. ദുആ ചെയ്യേണ്ടത് ആരോടാ, അള്ളാഹുവിനോട്. പിന്നെന്തിനാ ലാത്ത ഉസ്സ വനാത്ത അതുപോലുള്ള ആളുകൾ ദുആ ചെയ്യുന്നത്, അതിങ്ങനെ അള്ളാഹിലേക്ക് ഞങ്ങളങ്ങനെ ഒന്ന് അടുപ്പിക്കാൻ. അതിനാണ് നമ്മുടെ നാട്ടില് പണ്ട് പറഞ്ഞത് ട്രാൻസ്ഫോർമർ, ട്രാൻസ്ഫോർമറിൽ നിന്ന് നേരിട്ട് കണക്ഷൻ എടുത്താൽ എന്താവും, എന്താണ്ടാവുക, നല്ല ലൈറ്റ് കിട്ടുവോ, അല്ല അടിച്ചു ചിലപ്പോ ഓൺ തന്നെ അടിച്ചു, ബൾബ് മാത്രമല്ല എടുത്തോണം അടിച്ചു, എന്നിട്ട് പറയും അപ്പൊ അള്ളാഹു ട്രാൻസ്ഫോർമർ പോലെയാണ്, നേരിട്ടെടുക്കാൻ പറ്റില്ല പവർ കൂടിയ സാധനമാണ്. അപ്പൊ അതിങ്ങനെ ഇടയ്ക്ക് കുറെ പീസ് കൊടുത്ത് കണക്ഷൻ പവർ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് വോൾട്ട് കുറച്ച് കൊണ്ട് ചെയ്യണം കത്തിക്കണം. അപ്പൊ അതിന് ഇങ്ങനെ ഔലിയാക്കൾ അമ്പിയാക്കൾ സാലിയങ്ങൾ അങ്ങനെ ട്രാൻസ്ഫോമറിലേക്ക് അടുക്കുക, പവർ കുറക്കുക. പിന്നെ നമ്മൾ പാപികളാണ്, അതുകൊണ്ട് പാപം ചെയ്ത നമുക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ സാധാരണ നാട്ടിൽ പറഞ്ഞ ഉദാഹരണങ്ങളാണ്. ഇതന്നെയാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന കാര്യം. അങ്ങനെ അള്ളാഹുവിലേക്ക് നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റില്ല, നമുക്ക് ഇടയ്ക്ക് ചില ആളുകളെ വേണം എന്ന് വിശ്വസിക്കുക, അങ്ങനെ ഇടയാളന്മാരെ വെക്കുക, അതാണ് വസായി മധ്യവർത്തികൾ ഇടയാളന്മാർ. എന്നിട്ടോ അവർ ദുആ ചെയ്യുന്നു, ആരോട്, അവരോട്. ഈ യദുഉ അവർ തന്നെ ആരാ, അല്ല അവൻ, യദുഉ അവൻ, ദുആ യദുഉ ദുആ ചെയ്യുന്നു, അവൻ ദുആ ചെയ്യുന്നു, ഹും അവരോട്, അവരാരാ വസായിത്ത്, യദുഉഹും ഇടയാളന്മാരെ വെച്ചവൻ ദുആ ചെയ്യുന്നു, ഹും അവരോട് ഇടയാളന്മാരോട്, ചോദിക്കുക, അവൻ ചോദിക്കുകയും ചെയ്യുന്നു, ഹും അവരോട്, എന്ത് ചോദിക്കുന്നു, ശഫാഅത്തിനെ ചോദിക്കുകയും ചെയ്യുന്നു, ശിപാർശ നൽകണേ, ശിപാർശ ചെയ്യണേ എന്ന് ഇടയാളന്മാരോട് ചോദിക്കുകയും ചെയ്യുന്നു. വയത്തവക്കലു അലൈഹിം, തവക്കല തവക്കുലാക്കുക, ഭരമേൽപ്പിക്കുക,
തവക്കല തവക്കൽ തവക്കുലാക്കി തവക്കുൽ എന്നുള്ളത് അതിന്റെ മസ്ദറാണ് പരമേൽപ്പിക്കൽ വയ തവക്കലു പരമേൽപ്പിക്കുകയും ചെയ്യുന്നു അലൈഹിം ആരുടെ മേൽ ഈ മധ്യവർത്തികളുടെ മേൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ കഫറ അവൻ കാഫറായിരിക്കുന്നു ഇജ്മാൻ എന്താണ് ഇജ്മാൻ എന്നാൽ ഏകകണ്ഠമായി ഇജ്മാനാൽ ഏകകണ്ഠമായി എന്നാൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ് എന്ത് അല്ലാഹുവിനും മനുഷ്യനും ഇടയിൽ ദുആ ചെയ്യാൻ വേണ്ടി മധ്യവർത്തികളെ വെച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന കാര്യം തർക്കേല്ല എന്നാ നമ്മളെ നാട്ടിലെ തർക്കം എന്താ ഇപ്പൊ മുസ്ലിമാണോ അല്ലേ പരിഗണിക്കേണ്ടതുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ അവൻ സൂപ്പർ മുസ്ലിം ആവോ എന്താന്നല്ല ഒന്നുകൂടി വായിക്കാം ഒരു ആക്കി ബൈനഹു അവന്റെ ഇടയിൽ അള്ളാഹുവിന്റെ ഇടയിലും വസായിത്ത മധ്യവർത്തികളെ ഇടയാളന്മാരെ ഇനി കൂട്ടി വായിച്ചാൽ മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസായിത്ത ഒരുമിച്ച് പറഞ്ഞു ആരെങ്കിലും തന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ മധ്യവർത്തികളെ ഉണ്ടാക്കിയാൽ പിന്നെ യദ്ഊഹും അവരോട് ദുആ ചെയ്തുകൊണ്ടും വയസ്അലുഹും അവരോട് ചോദിച്ചുകൊണ്ടും അശ്ശഫാഅത്ത ശിപാർശയെ ചോദിച്ചുകൊണ്ടും വയതവക്കലു അലൈഹിം അവരുടെ മേൽ പരമേൽപ്പിച്ചുകൊണ്ടും അങ്ങനെ ആരെങ്കിലും മധ്യവർത്തികളെ നിശ്ചയിച്ചാൽ കഫറ അവൻ കാഫറായിരിക്കുന്നു കഫറ എന്ന കാഫറായി അവിശ്വാസിയായി ഇജ്മാൻ ഏകകണ്ഠമായി എന്നാൽ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പണി ആരെങ്കിലും ചെയ്താൽ അവൻ കാഫറാണ് അപ്പൊ ഒരു സംശയം ഉണ്ടാവും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനോ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ള ചൊല്ലിയിട്ടുണ്ട് നമസ്കരിക്കുന്നുണ്ട് നോമ്പ് നൽകുന്നുണ്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട് കൊല്ലം കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട് ഇടക്കിടക്ക് ഉംറക്ക് പോകുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അവൻ കാഫറാകുമോ ഒരാൾ കാഫറാകാൻ കുറേ കാര്യം വേണ്ട എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി അപ്പൊ ഒരുത്തന്റെ ശിർക്കോ കുഫ്രോ സംഭവിച്ചാൽ പിന്നെ ഇവന്റെ നോമ്പുണ്ടോ സക്കാത്തുണ്ടോ ഹജ്ജുണ്ടോ എന്നൊരു ഫലവും ഉണ്ടാവുകയില്ല ഇനി നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇവിടെ വസായിത്ത് ഉണ്ട് എന്ന വിശ്വാസം നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്കുണ്ടോ അല്ലേ ഉണ്ട് എന്താ പറയണത് നമ്മൾ പാപികളാണ് അതുകൊണ്ട് നേർക്ക് നേരെ നമുക്ക് അള്ളാഹുലേക്ക് എടുക്കാൻ സാധ്യല്ല അപ്പൊ എന്ത് വേണം വസായിത്ത് ഇടയാളന്മാർ വേണം അപ്പം ജീലാനിയാകട്ടെ ബദരീങ്ങളാകട്ടെ നബിയാകട്ടെ ഇവരൊക്കെ എന്താണ് അള്ളാഹുലേക്ക് എടുക്കാനുള്ള വസായിത്ത നമ്മൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുക ഇതിന് മക്കയിൽ മുശ്രിക്കുക എന്ന് പറഞ്ഞ വാചകമാണെന്ത് ഇവരൊന്നും സ്വന്തം ദൈവമല്ല പക്ഷേ അള്ളാഹുലേക്ക് ഞങ്ങളെ യുക്കരി സുൽഫൻ ഒരു അടുപ്പം അടുപ്പിക്കാൻ വേണ്ടി അതെന്നെ മധ്യവർത്തി തരണത് ഇനി യദ്ഊഹും അവരോട് ദുആ ചെയ്യുന്നു ഈ ഇടയാളന്മാരോട് ദുആ അല്ലാഹുവേ പാടുള്ളൂ അള്ളാഹിനോടെ പാടുള്ളൂ അള്ളാഹു അല്ലാത്തോട് ദുആ ചെയ്താൽ ശിർക്കായി ഇനി നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നുണ്ടോ ഉണ്ട് ഉണ്ടെന്ന് അവരെന്നെ അംഗീകരിച്ച വിഷയമാണ് കാരണം അവരുടെ തന്നെ ഒരുപാട് പുസ്തകങ്ങളിൽ കാണാം മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഉണ്ടെന്ന് പറയാൻ എന്താണ് ഇത്ര ഭയം എന്നാണ് ചോദ്യത്തിന് ഉത്തരം ഉണ്ടെന്ന് പറയാൻ എന്താ അത്ര മടി അപ്പൊ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം ചെയ്യാന്നല്ല ചെയ്യണം ഇപ്പോ മറ്റേ പൊറുക്കല്ലത്തേടാൻ പറ്റുമെങ്കിൽ കരിപ്പൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കരിപ്പൂരിൽ നിന്ന് വിമാനം കയറി മദീനത്ത് പോയി നബിനോട് ചോദിക്കണം ഇതിവിടെ മറ്റേ പേരോട് സർക്കാർ പ്രസംഗിച്ചതാ ഇവിടുന്ന് പറയണേക്കാൾ എന്താണ് അവിടെ പോയി നബിനോട് പറയലാണ് ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അപ്പൊ എന്തായി മധ്യവർത്തികളോട് നേരിട്ട് ദുആ ചെയ്യുന്നു അവരോട് ശഫാഅത്ത് ചോദിക്കുന്നു അത് നടക്കില്ലേ ഷഫാഅത്ത് രാവിലെ നമ്മൾ ആയത്തുൽ കുർസി പഠിച്ചു. ഷഫാഅത്തിന്റെ ഉടമ ആരാണ്? അള്ളാഹുവാണ്. ഷഫാഅത്ത് ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യാൻ അധികാരമുണ്ടോ? അധികാരമുണ്ടോ? അധികാരമല്ല, അനുവാദമുണ്ടോ? അനുവാദമുണ്ടാകും, അല്ലാതെ അധികാരമല്ല. അപ്പൊ അള്ളാഹു നബിക്ക് ഷഫാഅത്തിന് അനുവാദം കൊടുക്കും എന്ന് വെച്ച് നബിയെ ഷഫാഅത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതെന്തായി? നബിയോടുള്ള ദുആ ആയി, നബിന്റെ കഴിവപ്പെട്ട സംഗതിയല്ല. അപ്പൊ അള്ളാഹുവിനോടാണ് ഷഫാഅത്ത് ചോദിക്കേണ്ടത്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം നബിയോട് ചോദിച്ചാൽ നബിയോട് ഷഫാഅത്ത് ചോദിക്കലായി, അത് നബിക്കുള്ള ദുആ ആയി. അങ്ങനെ ഒരുത്തൻ ദുആ ഇരുന്നാൽ അവനെന്തായി? മുശ്രിക്കായി. അപ്പൊ അതുകൂടെ നടക്കുന്നുണ്ട്. വയത്തവക്കലു അലൈഹി, അവരിൽ ഭരമേൽപ്പിക്കുന്നു. അപ്പൊ തവക്കുലാക്കേണ്ടത് അള്ളാഹുവിലാണ്, അള്ളാഹുവിന്റെ മേലാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ മേൽ ആരെങ്കിലും തവക്കുലാക്കുണ്ടോ? ഇല്ലേ? ഇല്ലേ? നമ്മുടെ നാട്ടിലെ ആളുകൾ തവക്കിലാക്കുന്നുണ്ട്. എന്താ ആക്കുന്നത്? അതെങ്ങനെ തവക്കല്? തവക്കൽ നന്നാണെങ്കിൽ പ്രത്യേകം പൂജ വയ്ക്കണം, അന്ന് വേണ്ടി ആവശ്യമില്ല. ഞാൻ എല്ലാ കാര്യവും ഓറ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരുത്തൻ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ എന്റെ സ്ഥലത്തേക്ക് നേർച്ചയാക്കിയാൽ എന്റെ എല്ലാ കാര്യങ്ങളും ശരിപ്പെടും എന്നൊരുത്തൻ വിശ്വസിച്ചാൽ അത് അവരിൽ ഭരമേൽപ്പിക്കലാണ് അല്ലെ. ഇപ്പൊ ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ പോണേന്റെ മുമ്പ് ജാറത്ത് പോകും. എന്തിനാ? എന്തിനാ പോണേന് മുമ്പ് ജാറത്ത് പോണത്? കാര്യക്ക് അവിടെ ഏൽപ്പിക്കാം, ഞാൻ പോവുകയാണ്, ഞാൻ ഹജ്ജിന് എന്റെ കാര്യക്ക് നിങ്ങൾ നോക്കണം. അപ്പൊ തവക്കൽ എവിടെ? അള്ളാഹുവിലാണോ? മക്കാമിലാണ്. മക്കാമിലാണ് അല്ലെ. മക്കത്ത് പോയി ഹജ്ജ് കഴിഞ്ഞ് ടെന്റിന് തീപിടിച്ചു, രക്ഷപ്പെട്ട് നാട്ടിൽ വന്നു. അപ്പൊ അവരെ വാക്കെന്താ? ഓ, ഞാൻ മക്കാമ് പോയതുകൊണ്ട് ടെന്റ് തീപിടിച്ചപ്പം തീപിടിക്കാതെ രക്ഷപ്പെട്ടു. ഇവനെന്തിനാ പിന്നെ അച്ഛൻ പോയത്? ഇവൻ ആരെയാ തവക്കുലാക്കിയത്? ആരെ തവക്കുലാക്കി? അള്ളാഹുവിനെയാണോ? സിഎം മടവൂരിനാണോ? മടവൂരിനാണ് തവക്കുലാക്കിയത്. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് സംഗതികളും ഇന്ന് മുസ്ലിങ്ങളിൽ ഉണ്ട്. മൂന്നല്ല, നാലെണ്ണം. ഒന്ന്, മധ്യവർത്തികളെ നിശ്ചയിക്കുന്നു, അവരോട് ദുആ ചെയ്യുന്നു, അവരോട് ശഫാഅത്ത് ചോദിക്കുന്നു, അവരിൽ ഭരമേൽപ്പിക്കുന്നു. ഇത് നാലും കൂടി വേണമെന്നില്ല, ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ എന്തായി? ഇസ്ലാം എന്ന് പുറത്തു. ഇനി ഇത് തർക്കമുണ്ടോ മുസ്ലിങ്ങൾക്കിടയിൽ? ഇല്ല, കഫറ ഇജ്മാൻ. എന്നാൽ ഇന്നിപ്പോ ചില ആളുകൾക്കുള്ള സംശയം, അങ്ങനെ ഒരാളെ പറ്റി പറയാൻ പറ്റുമോ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ മുശ്രിക്കുന്നല്ല, അല്ലെങ്കിൽ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ ഓൻ തീവ്രവാദിയാണ്, എല്ലാരും മുശ്രിക്കാക്കി എന്ന് പറയും. അപ്പൊ എല്ലാരും മുസ്ലിങ്ങൾ തന്നെ, ഒക്കെ ഉമ്മത്തപ്പെട്ട ആൾക്കാരാണ് അല്ലേ? പിന്നെ ഓന് തെളിവ് കിട്ടിയിട്ടില്ല, തെളിവ് കിട്ടിയിട്ടില്ല. തെളിവ് നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെ സ്ഥാപിച്ചെടുക്കണം. സ്ഥാപിക്കാൻ അപ്പൊ ഈ പോസ്റ്റ് ഒക്കെ സ്ഥാപിക്കുന്ന മാതിരി അവന്റെ ഒമ്പ് കൊണ്ടുപോയി തെളിവിന്റെ ഒരു കോലറ്റ കൃത്യമായി കുത്തി കാണിച്ചെടുക്കണം. അപ്പൊ ഇന്നലെ ഇവിടെ ഒരു ബുക്ക് കണ്ടു, ബിസിലായി കണ്ട അബ്ബന്റെ ഹംദാസിന്റെ പുസ്തകം ഖവായിദുൽ അറബയുടെ ഷർഹ്. ഞാനങ്ങനെ വെറുതെ ഇങ്ങനെ മറച്ചപ്പോ അതില് ഞാൻ നേരത്തെ കണ്ടൊരു വാചകമാണ് അതില്. പിന്നെ എന്താണ് രാജ്യത്തിലോ വലക്കത് ഊഹിയ ഇലയ്യ വമൻ ബലഹ. കൃത്യമായ ആയത്ത് ഓർക്കില്ല. ആ ആയത്ത് വെച്ചിട്ട് ശേഖ് സാലിഹൽ മൗദാൻ പറയാ, ഇവർക്ക് നമ്മളിപ്പോ നാട്ടിൽ പറഞ്ഞൊരു ന്യായമുണ്ട്. എന്താ ആ ന്യായവും? അയാളിൽ പറയുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവൻ മുശ്രിക്കാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും അവർക്കൊക്കെ ഉഴുതുണ്ട്. എന്തിന്റെ ഉഴുതു? ജഹിലിന്റെ ഒഴുതർ. എന്താ ജഹില്? ഓലൊന്നും പഠിച്ചില്ല, അറബി കോളേജിൽ പോയിട്ടില്ല, ദർസ് പോയിട്ടില്ല, ഖുർആൻ പഠിച്ചിട്ടില്ല. പിന്നെ ഇവർക്കൊക്കെ ഉഴുതറുണ്ട്, ഓരെ കുറിച്ചൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, വിവരമില്ലാത്ത മനുഷ്യന്മാരാണ്. അതിനുശേഷം സാലിഹൽ മൗദാന്റെ മറുപടി, മത്തൽ ഉഴുതു ബിൽ ജഹിൽ, ജഹിലിന്റെ ഉഴുതർ ഏത് കാലം വരെയാണ് ആ ഉഴുതർ പറയുക? ഈ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുകയും അവരുടെ മേൽ ഖുർആൻ ഓതപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഖുർആൻ ഓതുന്നു, ഖുർആൻ മറ്റുള്ള ആളുകൾക്ക് ഓതിക്കൊടുക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, അതിന്റെ വ്യാഖ്യാനം പറയുന്നു. എന്നിട്ട് പിന്നെയും പറയാണ്, ഓൽക്ക് ഉഴുതറിന്റെ പിന്നെ ജഹിലിന്റെ ഉഴുതറുണ്ട്, ഏയ് ഓൽക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ, വമൻ ബലഹ, എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഉണ്ട് എന്ന ഒരു സംഗതി ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഖാമ അലൈഹിൽ ഹുജ്ജ, അവന്റെ മേൽ തെളിവ് സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. ഖുർആന്റെ അകത്ത് ബിരിയാണി ഒന്നല്ലല്ലോ. ഖുർആന്റെ അകത്ത് എന്താ പറയണത്? എന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനെ ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനെ ദുആ ചെയ്യാൻ പാടില്ല. അപ്പൊ ഖുർആൻ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ഹുജ്ജത്ത് സ്ഥാപിതമായി. അപ്പൊ അത് കൊണ്ടുപോയി പോസ്റ്റ് നാട്ടന്മാര് നാട്ടി കൊടുത്താലേ ഇവൻ ഉതിർത് കഴിച്ചിലാവുള്ളൂ എന്ന് പറയേണ്ടതില്ല. ഖുർആൻ അതുപോലെ ശേഷ് ഇബ്നു ബാസ് മുസ്ലിം റിവായത്ത് ചെയ്തൊരു ഹദീഫ് തിരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. മുഹമ്മദ് എന്ന പേര് ഒരുത്തൻ കേട്ടിട്ടുണ്ടെങ്കിൽ, ഏത് മുഹമ്മദ്? മുഹമ്മദ് എന്നൊരു നബിയുണ്ട് എന്നൊരുത്തൻ കേട്ടാൽ തന്നെ അവൻ എന്ത് സ്ഥാപിതമായി? ഹുജ്ജത്ത് സ്ഥാപിതമായി. പിന്നെ ഓന്റെ പണിയാണ് ഈ മുഹമ്മദ് ആരാണ്, അയാൾ എന്താ പറഞ്ഞത്. നമ്മൾ കൊണ്ടേ കേട്ട് ചാർജ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, അന്വേഷിച്ചോളാം. അപ്പൊ മുഹമ്മദ് എന്നൊരു നബി, അപ്പൊ ഇവിടെ പാണ്ഡ്യക്കാത്ത മനുഷ്യന്മാരുണ്ടോ? സുധാൻ ഉമർ റസൂലുള്ള മുഹമ്മദ് എന്ന നബി മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് കേട്ട ഒരുത്തൻ ഹുജ്ജത്ത് കിട്ടിക്കഴിഞ്ഞു. ഖുർആൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരുത്തൻ ഹുജ്ജത്ത് സ്ഥാപിതമായി. ശരിയല്ലേ?